2024 സെപ്റ്റംബർ 11 ബുധനാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് ആർച്ചാലക്ഷ്മി. KSEBയുടെ കെടുകാര്യസ്ഥതയ്ക്കും ദുർച്ചിലവുകൾക്കും ജനം ബാധ്യത ചുമക്കണു. എഴുതിയത് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ. KSEBയുടെ ദുർച്ചിലവുകളുടെയും കൊടുകാര്യസ്ഥതയുടെയും ബാധ്യത ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോഴത്തെ വൈദ്യുതി നിരക്ക് വർധനവ് നീക്കത്തിനു പിന്നിൽ. ഇതിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണം ഉറപ്പായതിനാൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ടിലെ പല വ്യവസ്ഥകളും ലംഘിച്ചാണ് നിരക്ക് വർധനവിന് മുന്നോടിയായുള്ള ഹിയറിംഗ് ഇപ്പോൾ നടക്കുന്നത്. കമ്മീഷൻ ആക്ട് അട്ടിമറിക്കുന്നു. KSEBയ്ക്ക് നേരിട്ട് നിരക്ക് വർദ്ധിപ്പിക്കാനാകില്ല. KSEBയ്ക്ക് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷന് നൽകണം. റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് കൈമാറും. നിരക്ക് വർധനവ് സംബന്ധിച്ച KSEBയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് കോഴിക്കോട്, പാലക്കാട്, എറണാകുളം എന്നിവിടങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഹിയറിംഗോടെ തെളിവെടുപ്പ് അവസാനിപ്പിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നീക്കം. 1998 ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് പ്രകാരമാണ് റെഗുലേറ്ററി കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷനുള്ള ശുപാർശകളും കമ്മീഷന്റെ റിപ്പോർട്ടുകളും ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് സെക്ഷൻ 4 പറയുന്നത്. ഇംഗ്ലീഷിൽ ലഭിക്കുന്ന പരാതികളും റിപ്പോർട്ടുകളും വിവർത്തനം ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിയമത്തിൽ പറയുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും അഭിപ്രായങ്ങൾ പറയാനുമാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. 2023 മുതൽ 2027 വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 111 പേജുള്ള ശുപാർശയാണ് KSEB നൽകിയിട്ടുള്ളത്. ഇംഗ്ലീഷിലുള്ള ഈ ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ അതേപടി ആദ്യം തങ്ങളുടെ വെബ്സൈറ്റിലും പിന്നീട് പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നത് ഒഴിവാക്കാനാണ് മലയാളത്തിലുള്ള വിശദമായ പ്രസിദ്ധീകരണം ഒഴിവാക്കിയത്. ഇത് നിയമലംഘനത്തിനൊപ്പം ജനങ്ങളെ കബളിപ്പിക്കലുമാണ്. ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള ശുപാർശയാണോ KSEB നൽകിയതെന്നും പരിശോധിക്കണം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെ കഴിഞ്ഞ 3 ഹിയറിംഗിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ 3 ഹിയറിംഗിലും അതത് ജില്ലക്കാർക്കു മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ടുതന്നെ എല്ലാ ജില്ലകളിലും ഹിയറിംഗ് നടത്തി കൂടുതൽ ജനങ്ങൾക്ക് പരാതി നൽകാനും കക്ഷി ചേരാനുമുള്ള അവസരം നൽകണം. വരും പുതിയ കൊള്ളകൾ. പുതിയ കൊള്ളകൾക്കുള്ള നീക്കവും KSEBയുടെ ശുപാർശയിലുണ്ട്. സമ്മർ ചാർജാണ് അതിലൊന്ന്. ജനുവരി മുതൽ സമ്മർ ചാർജ് ഏർപ്പെടുത്താനാണ് നീക്കം. എന്നാൽ കേരളത്തിൽ വേനൽ രൂക്ഷമാകുന്നത് മാർച്ചിൽ മാത്രമാണ്. അങ്ങനെ സമ്മർ ചാർജ് ഏർപ്പെടുത്തുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനം കുറയുന്ന മഴക്കാലത്ത് നിരക്ക് കുറയ്ക്കാനുള്ള ശുപാർശകളൊന്നും കാണുന്നില്ല. കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്ന വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ പ്രത്യേക നിരക്ക് ഏർപ്പെടുത്താനുള്ള നീക്കം കേരളത്തിലെ വ്യവസായങ്ങളെ തകർക്കും. പീക്ക് അവേഴ്സ് ചാർജ് വരുന്നതോടെ നിലവിലുള്ള വ്യവസായങ്ങൾ കൂടി തകരും. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്ക് ഇളവ് നൽകുമ്പോഴാണ് കേരളത്തിൽ വ്യവസായങ്ങളെ തകർക്കുന്ന തീരുമാനങ്ങൾ വരുന്നത്. പോറ്റേണ്ടത് ജനങ്ങളോ? KSEBയുടെ വരുമാനത്തിന്റെ 32% ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കാണ് ചിലവിടുന്നത്. സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കായി 5000 കോടിയും താൽക്കാലിക ജീവനക്കാർക്കായി 270 കോടിയുമാണ് വകയിരുത്തേണ്ടത്. KSEBയിൽ താൽക്കാലിക നിയമങ്ങൾ യൂണിറ്റുകൾക്ക് തീരെഴുതിയിരിക്കുകയാണ്. പിൻവാതിലിലൂടെ നിയമിച്ചവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കൂടിയാണ് പുതിയ നിരക്ക് വർധനവ്. പിൻവാതിലുകാരെല്ലാം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് നിരക്ക് വർധനവിനുള്ള നീക്കത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രതികരിക്കാത്തത്. വർധനവ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ പ്രഹസന സമരങ്ങൾ മാത്രം നടത്തും. കഴിഞ്ഞ CAG റിപ്പോർട്ടിൽ KCB 10% തൊഴിലാളികൾ അധികമാണെന്ന് പറയുന്നുണ്ട്. മറ്റ് സർക്കാർ വകുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ KCBയിൽ വൻ ശമ്പളവും വൻ പെൻഷനുമാണ്. സർക്കാർ വകുപ്പുകളിലെ ഡ്രൈവർമാരുടെ ശമ്പള സ്കെയിൽ 27,000-63,000 ആണ്. എന്നാൽ KCB ഡ്രൈവർമാരുടെ ശമ്പള സ്കെയിൽ 36,000-76,000 ആണ്. KCBയിൽ ക്ഷാമബത്ത സർക്കാർ വകുപ്പുകളേക്കാൾ 5% അധികമാണ്. സ്മാർട്ട് മീറ്റർ സംവിധാനം ഏർപ്പെടുത്തിയാൽ 3,000-ത്തോളം ജീവനക്കാരെ കുറയ്ക്കാം. ശമ്പള ഇനത്തിൽ വലിയ കുറവുണ്ടാകും. പക്ഷേ താൽക്കാലികരെ തീറ്റിപ്പോറ്റാൻ സ്മാർട്ട് മീറ്ററടക്കം മാറ്റിവച്ച് ജനങ്ങളെ പിഴിയാനാണ് ശ്രമം നടക്കുന്നത്. കൊടിക്കുത്തിയ കൊടുകാര്യസ്ഥത. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് KCB നൽകിയ 111 പേജുള്ള ശുപാർശയിൽ 2023 വരെയുള്ള KCBയുടെ വരുമാനം എത്രയാണെന്ന് വ്യക്തമായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ KCBക്ക് 92% ബില്ലിംഗ് എഫിഷ്യൻസിയും 99% കളക്ടിംഗ് എഫിഷ്യൻസിയും ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ 3,300 കോടി രൂപ KCBക്ക് സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, കുത്തക മുതലാളിമാർ എന്നിവരിൽ നിന്ന് വൈദ്യുതി ചാർജ് ഇനത്തിൽ കുടിശ്ശികയായി കിട്ടാനുണ്ട്. KCBയുടെ കാര്യശേഷിയില്ലായ്മ മൂലമുള്ള സാമ്പത്തിക ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് നിരക്ക് വർധനവിലൂടെ ശ്രമിക്കുന്നത്. കേരളത്തിലെ 30% വൈദ്യുതി ഉൽപ്പാദനവും വെള്ളത്തിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വിൽക്കുന്നതും KCBയാണ്. കേന്ദ്ര സബ്സിഡി പ്രയോജനപ്പെടുത്തി സോളാർ വൈദ്യുതി ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. ഫിക്സഡ് ചാർജ്, ഫ്യുവൽ ചാർജ്, സർചാർജ്, സെസ് എന്നിങ്ങനെ പിടിച്ചുവാങ്ങുന്നതിനും പുറമേ പോസ്റ്റിടുന്നതിനും മീറ്റർ വയ്ക്കുന്നതിനും ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കാറുണ്ട്. എന്നിട്ടും നിരക്ക് വർദ്ധിപ്പിച്ച് വീണ്ടും പിഴയുന്നത് നീതീകരിക്കാനാകില്ല. സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള 2,000 കോടി പിരിച്ചെടുക്കണമെന്ന് 2019 റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. കുടിശ്ശിക കിട്ടാനുണ്ടെങ്കിലും അതിന്റെ ബാധ്യത ജനങ്ങൾക്കുമേൽ വരില്ലെന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത്. എന്നാൽ പുതിയ നിരക്ക് വർധനവിലൂടെ കുടിശ്ശികയുടെ ബാധ്യത ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റും കൊല്ലം ബാറിലെ അഭിഭാഷകനുമാണ് ലേഖകൻ.